നമ്മൾ എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഞാൻ 9-ാമത്തെ അധ്യായം വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ട് 10-ലേക്ക് കടക്കാം, കാരണം ഇത് തുടർച്ചയായിട്ടുള്ള ഒരു അധ്യായങ്ങളായതുകൊണ്ടാണ് അതൊന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്നത്. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഓൾഡ് ടാബർനാക്കിളിൽ അല്ലെങ്കിൽ നിഴലായിട്ടുള്ള ടാബർനാക്കിളിൽ നടന്നിരുന്ന ആരാധനയുടെ വിശദീകരണമാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഴയ നിയമ യാഗങ്ങളിൽ മനുഷ്യരുടെ പുറമേയുള്ള പാപങ്ങൾക്കുള്ള ശുദ്ധീകരണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്ലൻസിംഗ് മാത്രമാണ് നടന്നിരുന്നത്. അവരുടെ മനസാക്ഷിക്ക് ശുദ്ധീകരണം നടന്നിരുന്നില്ല, കാരണം അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കടക്കാത്തിടത്തോളം മനസാക്ഷിയിൽ ശുദ്ധീകരണം നടക്കുമായിരുന്നില്ല. അതാണ് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ സൂചിപ്പിക്കുന്നു. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താതും കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചിരുന്നു. അതെല്ലാം ജഡീക ശുദ്ധി മാത്രമാണ് വരുത്തിക്കൊണ്ടിരുന്നത്. 15 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ പുരുളായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള വിശുദ്ധ മന്ദിരത്തിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് യേശു ക്രിസ്തു തന്റെ യാഗവുമായി പ്രവേശിക്കുന്നത്, തന്റെ രക്തവുമായിട്ട് പ്രവേശിക്കുന്ന അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ മനസാക്ഷിയാണ് ശുദ്ധീകരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം, യേശുക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവസ്ത്രവും ജഡീക ശുദ്ധി വരുത്തിയെങ്കിൽ കർത്താവിന് അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുകയാണ്, നമ്മുടെ പാപത്തെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റുകയാണ്. യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ പാപത്തെ മാറ്റുന്നതോടുകൂടി ആ വ്യക്തിക്ക് മനസാക്ഷിയിൽ ശുദ്ധീകരണം നടക്കുകയും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരികയും ചെയ്യണം. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടി നടക്കുന്ന രണ്ട് കാര്യമുണ്ടിരിക്കുന്ന ഒരു വീണ്ടെടുപ്പ്, നിത്യമായിട്ടൊരു വീണ്ടെടുപ്പും നിത്യമായിട്ടുള്ള ഇൻഹെറിറ്റൻസും. വിളിക്കപ്പെട്ടവർക്ക് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി തീരുകയാണ്. അതിനുശേഷം രണ്ട് തരത്തിലുള്ള പഴയ ഉടമ്പടിയുടെ കീഴിലുള്ള യാഗവും പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള അതിന്റെ പുരുളായിട്ടുള്ള യാഗത്തെ പറ്റിയാണ് പറയുന്നത്. പഴയ ഉടമ്പടിയുടെ കീഴിലുള്ള കവനന്റ്, ആ കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് രക്തം ചൊരിഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ പുതിയ ഉടമ്പടിയും ചൊരിയുന്നത് രക്തം ചൊരിഞ്ഞിട്ടാണ്. എന്നാൽ പഴയ ഉടമ്പടി നിഴലായിട്ടുള്ളതായതുകൊണ്ട് അതിന് ആടുകളുടെയും കാളകളുടെയും രക്തം മതിയായിരുന്നു. എന്നാൽ പൊരുളായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള വിശുദ്ധ മന്ദിരത്തിലേക്ക് യേശുക്രിസ്തു പ്രവേശിച്ച് നിത്യമായിട്ടുള്ള ശുദ്ധീകരണം ദൈവമക്കൾക്ക് വരുത്തുമ്പോൾ അതിനായിട്ട് തന്റെ സ്വന്തം രക്തമാണ് ചൊരിയുന്നത്. അതാണ് രക്തം കൊണ്ടാണ് രണ്ട് ഉടമ്പടിയും സ്ഥാപിക്കപ്പെട്ടത്. രക്തം കൊണ്ട് ഉടമ്പടികൾ സ്ഥാപിക്കുന്നതിന്റെ കാരണം രക്തത്തിൽ ജീവനുണ്ട് എന്നുള്ളതാണ്. ജീവനാണ് പാപത്തിന് പ്രായച്ചിത്തമായിട്ട് വരുന്നത്. പഴയ ഉടമ്പടിയിൽ മൃഗങ്ങളുടെ ജീവനായിരുന്നുവെങ്കിൽ, രക്തമായിരുന്നുവെങ്കിൽ, പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തു സ്വന്തം രക്തം തന്നെ ചൊരിഞ്ഞുകൊണ്ട് ആ ഉടമ്പടി ഉറപ്പിക്കുകയും യേശുക്രിസ്തു ദൈവസന്നിധിയിലേക്ക് തന്റെ രക്തവുമായിട്ട് കയറി ചെന്ന് വീണ്ടെടുപ്പ് സാധിക്കുകയും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് എന്നേക്കും നമുക്ക് വേണ്ടി ശുശ്രൂഷ കഴിക്കുകയും ചെയ്യുന്നു. അടുത്തായിട്ട് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ യാഗം നിത്യമായിട്ടുള്ളതാണ്, എല്ലാ കാലത്തേക്കുള്ളതാണ്. പഴയ നിയമത്തിലെ യാഗങ്ങൾ വർഷാവർഷം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത് തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നിഴലായിരുന്നു, അത് നിത്യമായിട്ടുള്ള യാഗമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ യാഗം ഭൂമിയിൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ ആ യാഗം യഥാർത്ഥത്തിൽ നടക്കുന്നത് സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലാണ്. സ്വർഗ്ഗത്തിലെ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ എറ്റേണിറ്റി, എറ്റേണിറ്റിയിലാണ് നടക്കുന്നത്. എറ്റേണൽ സാക്രിഫൈസ് ആണ്, എറ്റേണൽ സൺ ഓഫ് ഗോഡ് ആണ്. ബൈ ദ എറ്റേണൽ സ്പിരിറ്റ് ദ സാക്രിഫൈസ് വാസ് ഇൻ എറ്റേണിറ്റി. അതുകൊണ്ട് ആ എറ്റേണൽ സാക്രിഫൈസ് ആയതുകൊണ്ട് അത് കാല സമയ ബന്ധിതമല്ല, അതിനെല്ലാം മുകളിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഏത് സമയത്തും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതുകൊണ്ട് വീണ്ടെടുപ്പ് സാധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ യാഗം നിത്യമാണ്, അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിന്റെ യാഗം റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുള്ള യാഗമാണ് യേശുക്രിസ്തുവിന്റെ. അത് അങ്ങനെയാകയാൽ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ പല പ്രാവശ്യമായിട്ട് കഷ്ടമനുഭവിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലസമ്പൂർണതയിൽ, ദൈവത്തിന്റെ ടൈമിന്റെ സമ്പൂർണതയിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരികയും യേശുക്രിസ്തു തന്റെ ശരീരം ക്രൂശിൽ അർപ്പിക്കുകയും തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്ന് നിത്യമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അതുകൊണ്ട് ആ എറ്റേണൽ റിഡംഷനിൽ കൂടി ആ എറ്റേണൽ ഇൻഹെറിറ്റൻസ് എല്ലാവർക്കും ലഭിക്കുന്നു. എന്നാൽ വിശ്വസിക്കുന്ന ഏവനും അവൻ രക്ഷയ്ക്ക് കാരണഭൂതനായി. അത് ഒരു ടൈംലെസ് സാക്രിഫൈസ് ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത യേശുക്രിസ്തു ഇനി 2-ാമത് വരുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകളെപ്പറ്റി എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. അതിന്റെ 1-ാമത്തെ പ്രത്യക്ഷത യഥാർത്ഥത്തിൽ 26-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 26-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അത് യേശുക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷനായതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് വന്നത് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ദൈവ കുഞ്ഞാട് എന്ന നിലയിൽ ഈ ഭൂമിയിൽ വന്ന് യേശുക്രിസ്തു ജീവിച്ച് ആ ജീവിതത്തിന്റെ അവസാനം സ്വന്തം യാഗം തന്നെത്താൻ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ആദ്യം പ്രത്യക്ഷനായത്. രണ്ടാമത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന 24-ാമത്തെ വാക്യത്തിലാണ് ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. അതായത് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ പ്രത്യക്ഷത യാഗമായിട്ട് അർപ്പിക്കാനായിട്ടായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലെ പ്രത്യക്ഷത അഥവാ സ്വർഗത്തിലേക്കുള്ള എൻട്രൻസ് ദൈവസന്നിധിയിലെ പ്രത്യക്ഷത നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് മധ്യസ്ഥത ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തുവിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷത അഥവാ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ പ്രത്യക്ഷത അതാണ് അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകർ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അത് മനുഷ്യരുമായിട്ട് ബന്ധത്തിലുള്ള രണ്ടാമത്തെ പ്രത്യക്ഷത പാപം കൂടാതെ പാപികൾക്ക് വേണ്ടിയിട്ടുള്ള പാപയാഗമായി തീരാനായിട്ടുള്ള പ്രത്യക്ഷതയല്ല, മറിച്ച് പാപം കൂടാതെ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ പാപമോചനം പ്രാപിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് രണ്ടാമത് പ്രത്യക്ഷനാവുന്ന പ്രത്യക്ഷതയാണ്. അന്നേരം ഒന്നാമത്തെ പ്രത്യക്ഷത യാഗം അർപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞാടായിട്ടുള്ളതാണെങ്കിൽ രണ്ടാമത്തെ പ്രത്യക്ഷത യേശു ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന മഹാപുരോഹിതനായിട്ടുള്ളതാണെങ്കിൽ മൂന്നാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് രാജാവായിട്ടാണ്. യേശു ക്രിസ്തുവിന്റെ മൂന്ന് ശുശ്രൂഷകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും മരണവുമുണ്ട് ന്യായവിധിയുമുണ്ട്. ആ അപ്പോയിന്റ്മെന്റ് ആർക്കും എക്സ്ക്യൂസ് ഇല്ല, ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ശിക്ഷാവിധി നീങ്ങിപ്പോകുന്നതിനാൽ അവർക്ക് വേണ്ടി കർത്താവ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുകയും അവരുമായി കർത്താവ് നിത്യരാജ്യത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ ചിന്തിച്ച കാര്യം. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. ഇവിടെ ഇതിന്റെ തുടർച്ചയായിട്ട് പറയാണ് പഴയ നിയമ യാഗങ്ങളെപ്പറ്റി വീണ്ടും ആവർത്തിക്കുകയാണ്. ന്യായപ്രമാണം അഥവാ പഴയ നിയമ യാഗങ്ങളും ന്യായപ്രമാണവും സെറിമോണിയൽ ലോ എന്തായിരുന്നു സൂചിപ്പിച്ചത്? അത് വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. അന്നേരം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, വരുവാനുള്ള നന്മകൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകളാണ് വരുവാനുള്ള നന്മകൾ. യേശു ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് വരുവാനുള്ള നന്മകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ് ഇവിടെ വരുവാനുള്ള നന്മകൾ. അന്നേരം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന നന്മകൾ എന്നത് ഫിസിക്കൽ ബ്ലെസ്സിങ്ങുകളല്ല. ഫിസിക്കൽ ബ്ലെസ്സിങ്ങുകൾക്ക് വേണ്ടി യേശു ക്രിസ്തു വരേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് തന്നെ എല്ലാ ഫിസിക്കൽ ബ്ലെസ്സിങ്ങും നമുക്ക് തരാൻ കഴിയുമായിരുന്നു. എന്നാൽ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിന് ചാനൽ തുറക്കാൻ വേണ്ടി മനുഷ്യഹൃദയത്തിലേക്ക് ആത്മീയ നന്മകൾ വരാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ആ ആത്മീയ നന്മകളുടെ ലിസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ദൈവത്തിനുമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഉടമ്പടിയിലുള്ള കോൺട്രാക്ട്. ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞിരുന്നു, രോഗസൗഖ്യം എന്നത് പുതിയ ഉടമ്പടിയിലെ ഒരു യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയുള്ള ഉടമ്പടിയിൽ കൂടിയുള്ള പുതിയ നിയമ വാഗ്ദത്തമല്ല. അത് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായെന്ന് തോന്നുന്നു. രോഗസൗഖ്യം എന്ന് നമുക്കില്ലേ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് രോഗസൗഖ്യമില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് രോഗസൗഖ്യമുണ്ട്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യാക്കോബൻ ലേഖനത്തിലേക്ക് സഭയുടെ കാര്യം പറയുമ്പോഴേക്കും പറയാണ്, ഒരുവൻ രോഗിയാണെങ്കിൽ മൂപ്പന്മാരെ വിളിക്കട്ടെ, അവർ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ, കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന രോഗിയെ എഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്നു. കൊരിന്ത്യലേഖനത്തിലും മറ്റും രോഗശാന്തി വരത്തെപ്പറ്റി പറയുന്നു, കൃപാവരങ്ങളെപ്പറ്റി പറയുന്നു. ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമാണ് തന്റെ വചനം ഉറപ്പിക്കുന്നു പറഞ്ഞത്. ഇതെല്ലാം ഉണ്ട്, ഇതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊരു എക്സ്ക്ലൂസീവ് ന്യൂ ടെസ്റ്റ്മെന്റ് ഗിഫ്റ്റ് അല്ല. ന്യൂ ടെസ്റ്റ്മെന്റിലെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റ് അല്ല, ഇല്ലെങ്കിൽ പ്രോമിസ് അല്ല. ഇത് പഴയ ഉടമ്പടിയിലും ഉണ്ടായിരുന്നു, പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് രോഗസൗഖ്യം. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെപ്പറ്റി പറഞ്ഞിരിക്കുന്ന അവരുടെ കാലിൽ അവരുടെ ചെരുപ്പിലെ വാർ അഴിഞ്ഞു പോയില്ല, അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല, അവരിൽ ഒരു ബലഹീനനും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവ റാഫ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ളത് പുതിയ നിയമത്തിലെ വാഗ്ദത്വമല്ല, പഴയ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അന്നേരം ഞാൻ പറഞ്ഞത് എബ്രായലേഖനം 8-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയുള്ള ഉടമ്പടിയിൽ കൂടി നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്വമാണ്. അന്നേരം ഒരു രോഗസൗഖ്യത്തിനായിട്ട് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദൈവത്തിന് രോഗിയെ സൗഖ്യമാക്കാൻ സ്വർഗത്തിൽ നിന്ന് തന്നെ കഴിയും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗം ദൈവം സൗഖ്യമാക്കുന്നു. ഇനി രോഗശാന്തി വരം ഇന്നും നിലനിൽക്കുന്നു. ദൈവം രോഗം സൗഖ്യമാക്കണം എന്നുള്ളവരിൽ കൂടി ദൈവം ആ വരവും പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഇന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് അത് പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള വാഗ്ദത്തമല്ല, അത് വളരെ ക്ലിയറാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ഉടമ്പടിയിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് അല്ല. കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പുതിയ ഉടമ്പടിയിൽ ലഭിക്കുന്നത് പഴയ ഉടമ്പടിയിൽ സാധിക്കാതിരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ. ന്യായപ്രമാണത്തിന്റെ ഫോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നെ പറയുകയാണ്, മനുഷ്യനെ സൽഗുണപൂർത്തിയിലേക്ക് അവന് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അതായിരുന്നു ന്യായപ്രമാണത്തിന്റെ പ്രശ്നം. മനുഷ്യനെ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. മനുഷ്യന്റെ പാപത്തെ നീക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അന്നേരം ഒരു മനുഷ്യന്റെ രോഗത്തെ നീക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു വരേണ്ട ആവശ്യമായി ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യന്റെ പാപരോഗത്തെ നീക്കുവാനായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ വന്ന് മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അന്നേരം ഏതാണ് ബെറ്റർ പ്രോമിസ്? അതാണ് ചോദ്യം. ഏതാണ് ബെറ്റർ പ്രോമിസ്? നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരു രോഗസൗഖ്യമാണോ ബെറ്റർ പ്രോമിസ്, അതോ പാപരോഗത്തിൽ നിന്നുള്ള വിടുതലാണോ ബെറ്റർ പ്രോമിസ്? സ്വയം ചിന്തിച്ച് നോക്കുക, നമ്മൾ ഏതാണ് സീരിയസ് ആയിട്ട് കാണുന്നത്? നമുക്കൊരു രോഗമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് സൗഖ്യമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ നമ്മളുടെ പാപങ്ങൾ നീക്കപ്പെടാൻ വേണ്ടി, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അത് കാണിക്കുന്നത് നമ്മൾ പുതിയ ഉടമ്പടിയുടെ കീഴിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടോ എന്നുള്ളതാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് ബെറ്റർ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. കാരണം രോഗത്തിൽ നിന്നുള്ള വിടുതൽ പഴയ നിയമത്തിലുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയുടെ കീഴിൽ ബെറ്ററാണ്, ബെറ്റർ പ്രോമിസിൽ നമുക്ക് പാപത്തിൽ നിന്നുള്ള വിടുതലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഞാനിത് പറയാനുള്ള കാര്യം വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പലയിടത്തും കൊറോണയും അങ്ങനത്തെ രോഗങ്ങളെല്ലാം പറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം നമ്മളെ സൗഖ്യമാക്കും. രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, നമ്മുടെ തലയിലെ മുടിനാര് പോലും താഴെ വീഴുന്നത് ദൈവം അറിഞ്ഞുകൊണ്ടേ സംഭവിക്കത്തുള്ളൂ. എന്നാൽ ഇപ്പോൾ പലർക്കും കേൾക്കുന്ന ഒരു മെസ്സേജുകളും പലരും ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് കൊറോണ രോഗം വരത്തില്ല, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര ഇടപെട്ടതുകൊണ്ട് ഇതൊന്നും നമ്മുടെ അടുത്തേക്ക് വരത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഉപദേശമൊന്നുമല്ല, ഇങ്ങനെയുള്ള ഫോർവേഡിംഗ് കാണുന്നുണ്ട്. അത് നമുക്ക് കേട്ടാൽ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെയാണ്, എങ്കിൽ പോലും ഇത് ദൈവോനത്തിൽ ഞങ്ങളുടെ അടിസ്ഥാനമൊന്നുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന നമുക്ക് രോഗം വരാതിരിക്കുക എന്നുള്ളതിന്റെ ഗ്യാരണ്ടി ഒന്നുമല്ല. യേശുക്രിസ്തുവിന്റെ രക്തം ഒരു രോഗവും നമുക്ക് വരത്തില്ല എന്നുള്ളതിന്റെ ഗ്യാരണ്ടി അല്ല. അതായത് പുതിയ കമ്പനിയിൽ അങ്ങനെ ഒരു വാഗ്ദത്വമൊന്നുമില്ല, അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരെ നമ്മൾ ചിലപ്പോൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ സങ്കല്പിച്ച് വെച്ചെന്നിരിക്കും. അങ്ങനത്തെ സങ്കല്പങ്ങളോട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഫൂളിഷായിട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര ഇടപെട്ട ഒരു വ്യക്തിക്ക് രോഗം വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ രോഗം വരികയും ചെയ്യും, നമ്മൾ ബാധിക്കപ്പെടുകയും ചെയ്യും. അന്നേരം നമ്മൾ രോഗം വരാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം, രോഗം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കുകയും വേണം. ഇതൊക്കെ ചെയ്താലും ദൈവമാണ് സൗഖ്യമാക്കുന്നത്, അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി. ഇതാണ് ദൈവനം പഠിപ്പിക്കുന്ന കാര്യം. ഞാൻ നേരെ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പുതിയ നിയമത്തിലെ ഒരു വാഗ്ദത്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ടപ്പെട്ട വ്യക്തിക്ക് രോഗം വരികയില്ല, വൈറസ് വരികയില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നത് ദൈവവചനത്തിലെ ഉപദേശമല്ല. അതുകൊണ്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്തത്. രോഗശാന്തിയും രോഗസൗഖ്യവും പുതിയ നിയമത്തിലുള്ളതാണ്, എന്നാൽ അത് പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ പാപത്തിൽ നിന്നുള്ള പരിപൂർണ്ണ വിടുതൽ, പാപങ്ങളെ നീക്കപ്പെടുക, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ റെസ്റ്റോർ ചെയ്യുക എന്ന ബെറ്ററായിട്ടുള്ള കാര്യം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിച്ച പുതിയ ഉടമ്പടിയിലൂടെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമാണ്, എന്നാൽ യേശുക്രിസ്തു കൊണ്ടുവന്നത് വരുവാനുള്ള നന്മകൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനെപ്പറ്റി പ്രവചനം പഴയ നിയമത്തിലുണ്ടായിരുന്നെങ്കിൽ അത് പുതിയ നിയമത്തിലേക്ക് റിയാലിറ്റി കൊണ്ടുവരും. അതുകൊണ്ട് അതിനൊരു എക്സാമ്പിളായിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത് സാലറിയെയും ബോണസിനെയും പറ്റി പറഞ്ഞത്. സാലറി എന്ന് പറയുന്നത് കോൺട്രാക്റ്റിലുള്ളതാണ്, അത് എന്റെ അവകാശമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അവകാശമായിട്ടുള്ള കാര്യമാണ് ആത്മീയ നന്മകൾ എന്നുള്ളത്. എന്നാൽ ദൈവം നല്ലവനായതുകൊണ്ട് ദൈവം ഭൗതിക നന്മകളും തരും. പക്ഷെ അത് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതോ നമുക്ക് കിട്ടിയേ ഒക്കത്തുള്ളൂ എന്ന് പറയാൻ കഴിയുള്ള ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനത്തിലിരിക്കുന്നതാണ്. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്കത് പ്രാപിക്കുകയും ചെയ്യും. ഓക്കെ, ഈ വിഷയത്തിൽ ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ മുമ്പോട്ട് പോവാണ്. ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൽ ഒരു ചെറിയൊരു സംശയം ആൾക്കാർക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ ക്ലിയറായിട്ട് പറഞ്ഞത്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്, സാക്ഷാൽ സ്വരൂപമല്ല. വരുവാനുള്ള നന്മകൾ എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാനായിട്ട് കഴിയുന്നതല്ല. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സൽഗുണപൂർത്തി എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൽ കഴിഞ്ഞിരുന്നില്ല, ലേവിയായാഗങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ എബ്രായലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പ്രവർത്തിക്കുന്നത് ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നുവെങ്കിൽ പുതിയൊരു പൗരോഹിത്യത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അന്നേരം ലേവിയ പൗരോഹിത്യത്തിന്റെ പ്രശ്നം മനുഷ്യനെ സമ്പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള സമ്പൂർണ്ണ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന്റെ പ്രശ്നം മനുഷ്യനെ സൽഗുണ പൂർത്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അന്നേരം യേശുക്രിസ്തുവിൽ കൂടി ഇത് സാധ്യമാണ് എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വാക്യം സമ്പൂർണ്ണമായിട്ടുള്ള ബന്ധം സൽഗുണ പൂർത്തി നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടി സാധ്യമാകുന്നു. അതുകൊണ്ട് എന്താണ്, അതേകൊണ്ട് അതേ യാഗങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നുകൊണ്ട് അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എന്നിട്ട് പറയാണ്, അതിന്റെ തെളിവ് പറയാണ്, അല്ല സൽഗുണപൂർത്തി വരാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്ന ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നീട് ഇല്ലായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലായിരുന്നു. നേരം പഴയനിയമ യാഗങ്ങൾക്ക് ഒരു മനുഷ്യനെ പരിപൂർണമായിട്ട് ശുദ്ധീകരിക്കാൻ പാപമോചനം നടത്താൻ കഴിയുമായിരുന്നു എങ്കിൽ അവന് പാപത്തിന് ശുദ്ധീകരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് യാഗം കഴിക്കത്തില്ല, അന്നേരം യാഗം നിന്നുപോകും. പക്ഷെ യാഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ യാഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്ന കാര്യം മനുഷ്യന് സൽഗുണപൂർത്തി വന്നിരുന്നില്ല എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദേവാലയത്തിലെ തിരശ്ശീല അവിടെ നിലനിൽക്കുന്നതിന്റെ കാര്യം എബ്രായലേഖന കർത്താവ് പറയുകയാണ്, മനുഷ്യന് പൂർണ്ണ സമാധാനത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല, ദൈവമായിട്ടുള്ള പൂർണ്ണ ബന്ധത്തിലേക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല. യാഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നതിൽ കൂടി ദൈവം മനുഷ്യൻ്റെ അടുത്ത് പറയുന്നത് മനുഷ്യന് സൽഗുണപൂർത്തി വന്നിട്ടില്ല, യഥാർത്ഥ യാഗം വന്നിട്ടില്ല, ഇത് നിഴൽ മാത്രമാണ്, വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, അതിൽ ക്യാഷ് വന്നിട്ടില്ല. ആ ചെക്ക് നിങ്ങൾക്ക് കയ്യിലിരിക്കുന്നിടത്തോളം നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഒരിക്കൽ പൈസ വരുമ്പോൾ നിങ്ങൾക്ക് സൽഗുണപൂർത്തി വരും. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ഇസ് പെയ്ഡ് ഇൻ ഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം, കൊടുത്തു തീർത്തു എന്നുള്ളതാണ്. അങ്ങനെ ആ സൽഗുണപൂർത്തിയിലേക്ക് യാഗങ്ങൾ കൂടി വന്ന വ്യക്തികൾ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിൽ കൂടി സൽഗുണപൂർത്തി പ്രാപിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, യാഗങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. യാഗങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യന് സൽഗുണപൂർത്തി വന്നിട്ടില്ല എന്നും യഥാർത്ഥ നന്മ വന്നിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ വരുന്നു. അന്നേരം യാഗങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഇറ്റ്സ് എ റിമൈൻഡർ ഓഫ് സിൻസ്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു കാര്യത്തിന് റിമൈൻഡർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അന്നേരം യാഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് യു ആർ എ സിന്നർ, നിന്റെ പാപം മോചിക്കപ്പെട്ടിട്ടില്ല, എന്നുള്ള റിമൈൻഡർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തം ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാവും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്നുള്ളതാണ് പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തം. ദൈവം പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല, ദൈവം മറന്നുപോകുമെന്നല്ല ഞാൻ പറഞ്ഞു. മറന്നുപോവുക എന്നുള്ളതും ഓർക്കുകയില്ല എന്നുള്ളതും തമ്മിൽ രണ്ട് വളരെ വ്യത്യാസമാണ്. ഇംഗ്ലീഷ് വളരെ ക്ലിയറാണ്, ഫോർഗെറ്റിംഗ് എന്നുള്ളത് ഐ വിൽ റിമെമ്പർ യുവർ സിൻസ് നോ മോർ എന്ന് പറയുന്നതും രണ്ട് കാര്യമാണ്. ദൈവത്തിന് റിമെമ്പർ ചെയ്യാൻ കഴിയുമെങ്കിലും യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ്, രോഗശാന്തിയേക്കാൾ ഭൗതിക നന്മകളേക്കാൾ എല്ലാം വലിയൊരു വാഗ്ദത്തമാണ്, ഞാൻ നിന്റെ പാപങ്ങളെ ഇനി ഓർക്കുകയേയില്ല എന്നുള്ളത്. ഐ വിൽ റിമെമ്പർ യുവർ സിൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് റിമെമ്പർ ചെയ്യാനായിട്ട് കഴിയും, ബട്ട് നോ മോർ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കോൺട്രാക്ട്, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയുള്ള ഉടമ്പടിയുടെ കീഴിൽ. അന്നേരം പിശാച് നമ്മുടെ പാപങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ, നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, പിശാച് നമ്മുടെ പാപങ്ങളെ ദൈവത്തെയും ഓർമ്മിപ്പിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നമുക്ക് അതിൽ നിന്ന്, ആ കുറ്റം വിധിയിൽ നിന്ന്, റിമൈൻഡർ ഓഫ് സിൻസിൽ നിന്ന് വിടുതലുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അന്നേരം ദൈവം മറന്നുപോയ പാപങ്ങളെ, അല്ലെങ്കിൽ ദൈവം മറന്നുപോയെന്നല്ല, ദൈവം ഓർക്കാത്ത പാപങ്ങളെ ഓർപ്പിക്കുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകതയുള്ളത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവർ പിശാചിനെ തങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തവും കുഞ്ഞാടിന്റെ രക്തം നിമിത്തവും ജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത തുടർച്ചയായിട്ട് പറഞ്ഞത്. എബ്രായലേഖനത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ പരിപൂർണ്ണ യാഗത്തിന്റെ പ്രത്യേകതയും യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതയുമാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ യാഗം നമ്മുടെ പാപങ്ങളെ പരിപൂർണമായിട്ട് മാറ്റുന്നതാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വരുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾക്ക് കഴുകൽ, നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനാണ്, കരുണയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള പ്രൊവിഷനാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. അതിന് കാരണം എന്താണ്? അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നില്ല. ദിസ് ഇസ് ദ റീസൺ. പഴയ നിയമ പഴയ ഉടമ്പടിയുടെ ന്യായപ്രമാണത്തിന്റെ എല്ലാം ഫോൾട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതാണ്, പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതാണ് കാരണം. പാപങ്ങളെ മറയ്ക്കുവാൻ അതിന് കഴിഞ്ഞിരുന്നു, എന്നാൽ പാപങ്ങളെ നീക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ പറ്റി പറയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാം ഭാഗത്തിൽ പറയാണ്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. പഴയ നിയമയാഗങ്ങളെ പറ്റി പറയാണ്, ആട്ടുകൾ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതാണ് ബെറ്റർ പ്രോമിസ്, ഇതാണ് ബെറ്റർ തിങ്, ഇതാണ് വരുവാനുള്ള നന്മ. ഇത് നമുക്ക് അത് വലിയൊരു നന്മയായിട്ട് തോന്നാത്തത് നമുക്ക് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിന്റെ കവനന്റിന്റെ പ്രത്യേകത അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ പഴയ നിയമത്തിൽ പാപങ്ങളുടെ ഓർമ്മ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി പാപങ്ങളുടെ ഓർമ്മ എന്നേക്കുമായി നീക്കപ്പെടുകയും ഒരു വ്യക്തി ദൈവമായിട്ടുള്ള റിലേഷനിലേക്ക് വരികയാണ്, അവരുടെ പാപം മോചിക്കപ്പെടുകയാണ്. ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ മുകളിൽ നമുക്ക് ഒട്ടിച്ചു വെക്കാവുന്ന ഒരു ടാഗാണ്, പാപങ്ങളുടെ നീക്കുവാൻ പഴയ നിയമത്തിന് കഴിഞ്ഞിരുന്നില്ല, പഴയ നിയമ പൗരോഹിത്യത്തിന് കഴിഞ്ഞിരുന്നില്ല, പഴയ നിയമ യാഗങ്ങൾ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിഞ്ഞില്ല. ആകയാൽ ദെയർഫോർ, ഇവിടെ ദെയർഫോർ എന്നുള്ളൊരു വാക്ക് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാഗങ്ങൾ കൊണ്ട് പാപങ്ങളെ നീക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് അവിടെ ദെയർഫോർ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ആകയാൽ ലോകത്തിൽ വരുമ്പോൾ, ആകയാൽ നിങ്ങൾ ലോകത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ലോകത്തിൽ യേശുക്രിസ്തു വരുമ്പോൾ പറയാണ്, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. ഇവിടെ രണ്ട് കാര്യത്തെപ്പറ്റി കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് എബ്രായലേഖന കർത്താവ് പറയാണ്, ഒന്ന്, യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന യാഗ വസ്തു അല്ലെങ്കിൽ യാഗവും, അതേപോലെ തന്നെ പഴയ നിയമത്തിലെ പാപയാഗങ്ങളും ഹനനയാഗവും വഴിപാടും. അവിടെ പറയുന്നത് ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, അത് ദൈവം ആഗ്രഹിച്ചില്ല. ദൈവം അതിനെ ആവശ്യപ്പെട്ടിരുന്നു പഴയ നിയമത്തിൽ, പക്ഷെ അതിന് പൂർണ്ണമായിട്ടും പാപം മോചിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിൽ ദൈവം പ്രസാദിച്ചില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ നീ ഒരു ശരീരം എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിന്റെ കോൺട്രാസ്റ്റ്, പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് പാപങ്ങളെ നീക്കാൻ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ശരീരമെടുത്ത് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വരികയാണ്. നീ ഒരു ശരീരം എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അതായത് പഴയ നിയമ യാഗങ്ങളിലും ഈ സർവാംഗ ഹോമങ്ങളിലൊന്നും ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ കാര്യം, ആ ആചാരപരമായിട്ടുള്ള നിയമങ്ങൾ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ യാഗത്തിന്റെ നിഴൽ മാത്രമായിരുന്നു. ഇത് പാപങ്ങളെ നീക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അതിൽ ദൈവം പ്രസാദിച്ചില്ല, എന്നാൽ അതിന്റെ ഉദ്ദേശം യേശുക്രിസ്തുവിലേക്ക് നടത്തുക എന്നുള്ളതാണ് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് വരുവാനുള്ള ശിശുപാലകനായിട്ട് വഹിച്ചു. ഇത് നിഴൽ മാത്രമായിരുന്നു, ചൂണ്ടുപലക മാത്രമായിരുന്നു, അതിൽ ദൈവം പ്രസാദിച്ചില്ല. അവിടെ പറയുന്നത് സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, ഇതൊന്നും ദൈവം പ്രസാദിക്കാതിരുന്നപ്പോൾ, യാഗങ്ങൾ കണ്ടിന്യൂസ് ആയി പാപം മോചിക്കപ്പെട്ടില്ല എന്നുള്ള ഓർമ്മകൾ തുറന്നുകൊണ്ടേ ഇരുന്നപ്പോൾ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് പറയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരിക. യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ ശരീരത്തിൽ വന്നതിന്റെ കാര്യം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ദൈവം യേശുക്രിസ്തു ഭൂമിയിൽ വന്ന കാര്യം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത്, ദൈവമേ ഞാൻ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഭൂമിയിൽ വന്നിരിക്കുന്നു. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ആഹാരം എന്ന് പറഞ്ഞത്. കൂശിൽ മരിക്കുന്നതിന്റെ തലേന്ന് ഗെത്സമനയിലും യേശുക്രിസ്തു പറയുന്നത്, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. കൂശിൽ വെച്ച് യേശുക്രിസ്തു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം പരിപൂർണമായിട്ട് നിവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ രണ്ട് പ്രാവശ്യം യേശുക്രിസ്തുവിനെ പറ്റി പിതാവായ ദൈവം പറഞ്ഞു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ദൈവം പ്രസാദിച്ചു. അതിന്റെ പൂർത്തീകരണമായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിനും ദൈവം പ്രസാദിച്ചു. പഴയ നിയമ യാഗങ്ങളിൽ നീ പ്രസാദിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹന്യയാഗവും വഴിപാടും നീച്ചിച്ചില്ല, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. കാരണം ഇതിന് പാപത്തെ നീക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ശരീരത്തിൽ വന്നു എന്ന് മാത്രമല്ല, നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു, അവൻ തികഞ്ഞവനായി തീർന്നു. ഹീ മെയ്ഡ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അനുസരണത്തിൽ തികഞ്ഞവനായി തീർന്നു. എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അവൻ അർപ്പിച്ചു. യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ശരീരം പാപമില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തു പാപമില്ലാത്തവൻ. ദൈവയുടെ ശരീരം എന്ന് പറയുമ്പോൾ അവന്റെ ഹോൾ പേഴ്സണാലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പാപമില്ലാത്തവനായിട്ട് ഭൂമിയിൽ വന്നു, അവൻ പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ തന്നെത്താൻ നിഷ്കളങ്കനായിട്ട് സൂക്ഷിച്ചു. അവസാനം നിഷ്കളങ്ക യാഗമായി യേശുക്രിസ്തു തന്നെത്താൻ അർപ്പിച്ചു. ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു, ആ ജീവിതത്തിന്റെ അവസാനം ദൈവം ആ യാഗത്തിൽ, പെർഫെക്റ്റ് യാഗത്തിൽ പ്രസാദിച്ചു. യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ പെർഫെക്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ യാഗത്തിൽ കൂടി ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു യാഗം യേശുക്രിസ്തു ചെയ്തു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ അനുമതിക്കുന്നു എന്ന് പറഞ്ഞാൽ, പുസ്തക ചുരുളുകൾ പഴയ നിയമ പുസ്തക ചുരുളുകളിൽ യേശുക്രിസ്തുവിന്റെ യാഗത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ടുള്ള അനേക പ്രവചനങ്ങളുണ്ടായിരുന്നു. ഈ പ്രവചനങ്ങളെല്ലാം യേശുക്രിസ്തു ഭൂമിയിൽ ഫുൾഫിൽ ചെയ്തു. ഇതെല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറഞ്ഞത് ന്യായപ്രമാണ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും എല്ലാം എഴുതിയിരിക്കുന്നു നിവൃത്തിയാകേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനെയും യേശുക്രിസ്തു നിവൃത്തിയാക്കി. യേശുക്രിസ്തുവിനെ പറ്റി പഴയ നിയമ പുസ്തകങ്ങളുണ്ടായിരുന്ന യേശുക്രിസ്തു നിവർത്തിച്ചു. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സിൽ യേശുക്രിസ്തുവിനെ പറ്റി ഉള്ള കാര്യങ്ങൾ എഴുതിയിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെപ്പറ്റി ദൈവത്തിന്റെ ഹൃദയത്തിൽ എഴുതിയിരുന്ന പുസ്തകത്തിൽ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ഫുൾഫിൽ ചെയ്തു, ദൈവത്തിന്റെ ഹിതം നിവർത്തിച്ചു. നമ്മളെക്കുറിച്ചും ദൈവത്തിന് ഹിതമുണ്ട്. നമ്മളെക്കുറിച്ചും ദൈവത്തിന്റെ പുസ്തകങ്ങളിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു 33 വയസ്സ് വരെ ജീവിച്ചുള്ളൂ എങ്കിലും യേശുക്രിസ്തു ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ജീവന്റെ വഴി തുറന്നതുകൊണ്ട് ആ വഴിയിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്കും കഴിയും. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാതെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് കഴിയും. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ അടുത്ത് അവരെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്, അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ ദൈവം പ്രസാദിച്ചു. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കൾ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടതാണ്, അവർ അനുഭവിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലോകസൗഖ്യമുണ്ടായതാണ്, ഭൗതിക നന്മകൾ അവർക്കുണ്ടായതാണ്. എന്നാൽ അവരിൽ ദൈവം പ്രസാദിച്ചില്ല. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇതൊന്നുമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു. കാരണം ദൈവം പ്രസാദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകുന്നതുകൊണ്ടോ അടയാളം കാണുന്നതുകൊണ്ടോ രോഗസൗഖ്യം ഉണ്ടാകുന്നതുകൊണ്ടോ ഒന്നുമല്ല, മറിച്ച് വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത് ആണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതേയല്ല. നമുക്കിന്നതിന് കഴിയും, കാരണം യേശുക്രിസ്തു തന്റെ ജീവൻ അർപ്പിച്ച്, തന്റെ യാഗമർപ്പിച്ച്, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള യാഗമർപ്പിച്ച് ജീവന്റെ പുതുവഴി തുറന്നുകൊണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് ഞാൻ പറയുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്ന് പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. അതായത് ആദ്യത്തെ യാഗങ്ങളിലൊന്നും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു വന്ന് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ആ യഥാർത്ഥ യാഗം കഴിച്ചതുകൊണ്ട് രണ്ടാമത്തെ യാഗം സ്ഥാപിച്ചുകൊണ്ട് ഒന്നാമത്തെ യാഗങ്ങളെല്ലാം ദൈവം നീക്കി. അതുകൊണ്ട് ഇനി ഒന്നാമത്തെ ഒരു യാഗത്തിന്റെയും ആവശ്യമില്ല. യേശുക്രിസ്തു കഴിച്ച ആ ശരീരയാഗത്താൽ, ദൈവത്തെ പ്രസാദിപ്പിച്ച ആ യാഗത്താൽ നാം എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും പാപങ്ങളെ നീക്കാൻ കഴിയാത്ത യാഗങ്ങളെ എല്ലാം നീക്കിക്കൊണ്ട് രണ്ടാമത്തേത് സ്ഥാപിച്ചു. യേശുക്രിസ്തുവിന്റെ ശരീര യാഗം സ്ഥാപിച്ചു. ആ ശരീരയാഗത്തിൽ, ആ ഇഷ്ടത്തിൽ, ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിച്ച യേശുക്രിസ്തുവിന്റെ ജീവിതം കൊണ്ടും യേശുക്രിസ്തുവിന്റെ ശരീരയാഗം കൊണ്ടും യേശുക്രിസ്തു ഒരിക്കലായും എന്നേക്കുമായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമത്തിലെ ബെറ്റർ പ്രോമിസ് ഇതാണ്, വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, വിശുദ്ധീകരിക്കപ്പെടുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വി ആർ സാങ്ക്ടിഫൈഡ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നാം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് യേശുക്രിസ്തുവിന്റെ റിഡംഷന്റെ പ്രത്യേകത. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില അതാണ്. ആ യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിൽ കൂടിയാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നത് ഈ യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് അവന് കണ്ടംനേഷൻ ഇല്ലാത്തത്. അടുത്ത വാക്യത്തിൽ വീണ്ടും പഴയ നിയമ പുരോഹിതന്മാരുടെയും പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെയും പ്രത്യേകത വീണ്ടും പറയാണ്. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത യാഗങ്ങളെ വീണ്ടും വീണ്ടും അർപ്പിച്ചുകൊണ്ട്, അവിടെ പറയാനിരിക്കുകയാണ്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു, പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ പഴയ നിയമ യാഗത്തിന്റെ പ്രത്യേകത പാപങ്ങളെ നീക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പഴയ നിയമ പുരോഹിതന്മാരുടെ ശുശ്രൂഷയുടെ പ്രത്യേകത പാപത്തെ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല. അതിനുള്ള തെളിവ് എന്താണ്? അവർ കൂടെ കൂടെ യാഗങ്ങൾ കഴിച്ചുകൊണ്ട് കഴിക്കുകയാണ്. മാത്രമല്ല, അവർ നിൽക്കുകയാണ്, അവർ ഇരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കൂടാരത്തിൽ ഇല്ലാത്തത് പുരോഹിതന്മാർക്കില്ലാത്ത ഒരു കസേറയാണ്, ഒരു ചെയർ അവിടെ ഇല്ല. കാരണം അവർക്ക് ഇരിക്കാൻ കഴിയില്ല, കാരണം അവരുടെ പാപ പരിഹാര യാഗം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പഴയ നിയമ പുരോഹിതന്മാരുടെ പ്രശ്നം ഇതാണ്. എന്നാൽ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, യേശുക്രിസ്തു ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഫിനിഷ്ഡ് വർക്ക്. ക്രൂശിൽ യേശുക്രിസ്തു ഒരു വർക്ക് ഫിനിഷ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തു മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർത്താവിലേക്ക് എന്റെ അടുത്തേക്ക് ചെല്ലുകയും അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കും. യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു, എന്നേക്കുമായി ആ വർക്ക് തീർത്തു, ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുകയാണ്. ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മധ്യസ്ഥ ശുശ്രൂഷയാണ്. ഞാനതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ പുരോഹിത ശുശ്രൂഷ തുടങ്ങുന്നത് യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടി കർത്താവിന്റെ അടുത്തേക്ക് രക്തവുമായിട്ട് കടന്നു ചെല്ലുന്ന വീണ്ടെടുപ്പും അതുകൊണ്ട് അതിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നു കൊണ്ടുള്ള മധ്യസ്ഥ ശുശ്രൂഷയുമാണ് അത്. ഉയരത്തിലെ യഥാർത്ഥ മന്ദിരത്തിലാണ്, ഭൂമിയിലല്ല. ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു ഈ ശുശ്രൂഷയല്ല ചെയ്തത്. യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠ വാക്കുകളും കാട്ടിരിക്കുന്നു. ഇനി കർത്താവിന്റെ ശത്രുക്കളെല്ലാം പാദപീഠമാകുവോളം അവസാനത്തിന്റെ ശത്രുവായിട്ട് മരണം വരെയും നീങ്ങി പോകുന്നു. അത് കൊരിന്ത്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിനുവേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ, വീണ്ടും പറയുകയാണ്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ബൈ വൺ ഓഫറിംഗ് ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോർ ഓൾ ടൈംസ് ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ്. അവിടെ പറയുന്നത് ഏകയാഗത്താൽ, ഒറ്റയാഗത്താൽ അവൻ സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് കൊലോസ്യരിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ നാം പരിപൂർണരായിരിക്കുന്നു. ഇവിടെ എല്ലാം യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിലില്ലാതെ ഒരു വ്യക്തിക്ക് വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. ഇതാണ് ഒരു വ്യക്തിയുടെ സ്റ്റാൻഡിംഗ് പോയിന്റ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഏകയാഗത്താൽ, ഒരൊറ്റയാഗത്താൽ അതിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും അവൻ എല്ലാ കാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കാം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ഫിനിഷ്ഡ് വർക്കിനെ സാക്ഷീകരിച്ചത്? എന്ത് സിമ്പലുകൊണ്ടാണ്? യേശുക്രിസ്തു തന്റെ ജീവൻ ക്രൂശിൽ അർപ്പിക്കുമ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ കീറിപ്പോവുകയാണ്. അത് പരിശുദ്ധാത്മാവ് സിഗ്നിഫൈ ചെയ്യുകയാണ്, ദ വർക്ക് ഈസ് ഫിനിഷ്ഡ് ആൻഡ് ദ വേ ഈസ് ഓപ്പൺ. ജീവനുള്ള പുതുവഴി തുറന്നു, അതിവിശുദ്ധ സ്ഥലത്തേക്ക് നിർമ്മല സമനസാക്ഷിയോടുകൂടി ഒരുവിനെ ധൈര്യത്തോടുകൂടി കടന്നു ചെന്ന് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. അവന് സൽഗുണപൂർത്തി വരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവ് കൺഫേം ചെയ്യണം. പരിശുദ്ധാത്മാവ് പഴയ നിയമ പ്രവചനത്തിൽ കൂടി വീണ്ടും സാക്ഷീകരിക്കുകയാണ്. നമ്മൾ നേരത്തെ വായിച്ച അതേ യിരമ്യ പ്രവചനം 31 33 വാക്യത്തിലെ പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് പുതിയ ഉടമ്പടിയിലെ നന്മ, ഇതാണ് വരുവാനുള്ള നന്മ. അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന ഉടമ്പടി ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരളി ചെയ്തു. അന്നേരം ആ പ്രവചനം, ആ പുതിയ ഉടമ്പടിയിലെ വാഗ്ദത്തം വീണ്ടും എബ്രായ ലേഖനം എടുത്ത റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കപ്പെടരുത്, എന്തെങ്കിലും ഭൗതിക നന്മകളല്ല പുതിയ ഉടമ്പടിയിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പാപമോചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ എഴുതുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയുമാണ്. എക്സ്റ്റേണൽ കൽപ്പനകളല്ല, അക്ഷരത്തിന്റെ ശുശ്രൂഷകളല്ല, ആത്മാവിന്റെ ശുശ്രൂഷ. അത് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എഴുതുന്നതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ പാപങ്ങളെയും അതികൃത്യങ്ങളെയും ഞാൻ ഓർക്കയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. യാഗങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തു, യാഗങ്ങളുടെ എല്ലാം പുരുളായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ശരീരയാഗം ഫുൾഫിൽ ചെയ്തു. അതിൽ കൂടി ഒരുവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു, അവൻ സൽഗുണപൂർണനായിത്തീരുന്നിരിക്കുന്നു, അവൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള ആക്സസ് തുറന്നിരിക്കുന്നു. ഇതാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വരെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ യാഗങ്ങൾ, പഴയ നിയമ യാഗങ്ങളുടെ പ്രത്യേകത അവരുടെ അതിന്റെ ഫോൾട്ട്, പഴയ നിയമ പൗരോഹിത്യത്തിന്റെ ഫോൾട്ട്, യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ നന്മ, ഈ കാര്യങ്ങളാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്പിരിച്വൽ നന്മ. ആകയാൽ ഇവയുടെ പാപങ്ങളുടെ മോചനം നടന്നിരിക്കുന്നതിനാൽ ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗം ആവശ്യമില്ല. അതുകൊണ്ട് ദെയർഫോർ ഇത് യേശുക്രിസ്തുവിന്റെ യാഗം ഇങ്ങനെ നടന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അടുത്ത കാര്യം, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിൽ കൂടി പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ വഴി തുറന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുകയാണ്. തിരശീല രണ്ടായിട്ട് കീറിക്കൊണ്ട് പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്ന കാര്യം ജീവനുള്ള ഒരു പുതുവഴി തുറന്നു എന്നുള്ളതാണ്. ഇവിടെ യേശുക്രിസ്തുവിന്റെ ദേഹത്തെയാണ് ഇവിടെ തിരിശീല എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ മൂന്ന് തിരശീലകളെ പറ്റി പറഞ്ഞു, ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശീല ചിന്തി, ഹിസ് ബോഡി, ഹിസ് ഫ്ലഷ് ഇസ് ടോൺഡ്, അത് ചിന്തപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചിന്തപ്പെട്ടോർ ബ്രദർ ആൻഡ് സിൻസ് വി ഹാവ് കോൺഫിഡൻസ് ടു എൻ്റർ ദ മോസ്റ്റ് ഹോളി പ്ലേസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ബൈ എ ന്യൂ ആൻഡ് ലിവിംഗ് വേ വിച്ച് ഹി ഇനാഗ്രേറ്റഡ് ഫോർ എസ് ത്രൂ ദ വെയിൽ ദാറ്റ് ഈസ് ഹിസ് ഫ്ലഷ്. അത് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീരം ചിന്തപ്പെട്ടതിൽ കൂടി, ശരീരമെന്ന ദേഹമെന്ന തിരശീല ചിന്തപ്പെട്ടതിൽ കൂടി ഒരു പുതിയ വഴി ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. അതായത് യേശുക്രിസ്തുവിന്റെ ശരീരം ചിന്തപ്പെടുന്നതിൽ കൂടി കാണിക്കുന്നത് ഒന്നും പത്താമത്തെ അധ്യായത്തിന്റെ ഒന്നും മുതൽ 18 വരെയുള്ള പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ ഒരു കൺസ്യൂമേഷൻ, അതായത് ഒരു കൺക്ലൂഷനാണ്. അതായത് യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിൽ കൂടി താൻ ശരീരം അർപ്പിച്ചുകൊണ്ട് തന്റെ ദേഹമെന്ന തിരശീല രണ്ടായിട്ട് ചിന്തി, യേശുക്രിസ്തു ആ വർക്ക് ഫിനിഷ് ചെയ്തു. അതോടുകൂടി ദൈവം വേറൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് ദേവാലയത്തിന്റെ തിരശീല, രണ്ടാമത്തെ തിരശീല ചിന്തിക്കൊണ്ട് ദൈവം ഒരു പുതുവഴി തുറക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വർക്ക് ഫിനിഷ് ചെയ്തു, യേശുക്രിസ്തുവിന്റെ ശരീരമെന്ന തിരശീല ചിന്തി. അതേപോലെ തന്നെ ദേവാലയത്തിന്റെ തിരശീല ദൈവം ചിന്തിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഇതോടുകൂടി ലേവ്യ പൗരോഹിത്യം അവസാനിച്ചു, ദേവാലയത്തിന്റെ പ്രസക്തി അതോടുകൂടി അവസാനിച്ചു, ന്യായപ്രമാണത്തിന്റെ പ്രസക്തി അവസാനിച്ചു. ദ ന്യൂ കവനന്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ബ്ലഡ്, ജീവനുള്ള പുതുവഴി തുറന്നു എന്ന് പറയാം. എന്നാൽ ഇത് കൂടാതെ വേറൊരു തിരശീലയെപ്പറ്റി ദൈവനം പറഞ്ഞിരിക്കുന്നു. ആ തിരശീലയും കൂടി ചിന്തപ്പെടുമ്പോൾ മാത്രമേ ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഈ രണ്ട് കാര്യവും ദൈവം ചെയ്ത കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശീല ചിന്തി, ദേവാലയത്തിന്റെ തിരശീല ചിന്തി, ജീവനുള്ള പുതുവഴി തുറന്നു. എന്നാൽ ഒരു വ്യക്തി അതിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്? അതിന് വേറൊരു തിരശീല ചിന്തന്റെ ആവശ്യമുണ്ട്. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ 3:16 പറഞ്ഞിരിക്കുന്നത്. അവിടെയും പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായലേഖനം പോലെ തന്നെ ഏറ്റവും വ്യക്തമായി പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ പറയുന്ന ഒരു ചാപ്റ്ററാണ് 2 കൊരിന്ത്യർ, അതിന്റെ 3:3. 2 കൊരിന്ത്യർ 3:3 പറയുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്താണ്. അത് കല്ലിൽ അക്ഷരമായിട്ട് എഴുതുന്ന ശുശ്രൂഷയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കമാൻഡ്മെന്റ് അല്ല, പുറമേയുള്ള വിശുദ്ധി പ്രസംഗിക്കുന്ന പരീശന്മാരുടെ പ്രസംഗമല്ല പുതിയ ഉടമ്പടിയുടെ സന്ദേശം. അത് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് പുതിയ ഉടമ്പടിയുടെ മെസ്സേജ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. മനുഷ്യന്റെ വസ്ത്രത്തിന്റെ നീളവും വീതിയും ആവരണവും ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയി എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരീശ പ്രസംഗങ്ങൾ, ന്യായപ്രമാണത്തിന്റെ പ്രസംഗങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. അതിൽ തേജസ്സൊക്കെ ഉണ്ട്, എന്നാൽ അത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയല്ല. പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ അതിനേക്കാൾ തേജസ്സാണുള്ളതാണ്, അത് ആത്മാവിന്റെ ശുശ്രൂഷയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നേരം കൽപ്പനകളുടെ ശുശ്രൂഷകൾ പ്രസംഗിക്കുന്ന വ്യക്തികൾ തേജസ്സുള്ളതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയല്ല, എക്സ്റ്റേണൽ ഹോളിനെസ് പ്രസംഗിക്കുന്നവർ. അതിന്റെ യഥാർത്ഥത്തിൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ചേഞ്ച് ചെയ്താണ്. ഹൃദയത്തെ ദൈവം ചേഞ്ച് ചെയ്തിട്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം കൽപ്പനകളെ എഴുതുന്നതാണ്. പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരും അത് തന്നെയാണ് എംഫസൈസ് ചെയ്യുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെപ്പറ്റി, മനുഷ്യന്റെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യണമെന്നുള്ളതിനെ പറ്റി. ഹൃദയം ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ പുറമേയുള്ള കാര്യങ്ങളും ചേഞ്ച് ചെയ്യപ്പെടും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയം ചേഞ്ച് ചെയ്യുന്ന ജീവിതത്തിൽ നടക്കുന്നതാണ്, അല്ലാതെ പുറമേയുള്ള ചേഞ്ച് ചെയ്യുന്നതല്ല. അതിൽ ഇതാണ് 2 കൊരിന്ത്യർ 3:3 പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ ഒരു തിരശീലയെപ്പറ്റി പറയുകയാണ്. താഴേക്ക് വരുമ്പോൾ പറയുകയാണ് അതിന്റെ 14-ാം വാക്യം, പഴയ ഉടമ്പടിയുടെ കീഴിലായിരിക്കുന്നവരുടെ എല്ലാം മനസ്സ് കെട്ടിടപ്പെട്ടു പോയി. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാക്യമാണ്, മുഴുവൻ വായിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ അവസാനത്തേക്ക് വരികയാണ്. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, അല്ല അഥവാ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അതായത് വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ പഴയ ഉടമ്പടിയുടെ കീഴിലായിരുന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു മൂടുപടമുണ്ടായി. ഇംഗ്ലീഷ് അതും വെയിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു തിരശീല ഉണ്ടായിരുന്നു, ഒരു കട്ടിയുള്ള തിരശീല. ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും വേർതിരിച്ചതുപോലെ ഒരു കട്ടിയിലുള്ള തിരശീല ഉണ്ടായിരുന്ന പോലെ, യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന തിരശീല പോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ പാപഹൃദയം എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള തിരശീല ഉണ്ടായിരുന്നു. അതെപ്പോഴാണ് നീങ്ങിപ്പോകുന്നത്, എപ്പോഴാണ് അത് ചിന്തപ്പെടുന്നത്? അവിടെ പറയുകയാണ് കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അതായത് യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിൽ കൂടി യേശുക്രിസ്തു ഒരു വർക്ക് ഫിനിഷ് ചെയ്തു. ദേവാലയത്തിന്റെ തെരശ്ശീല ചിന്തിക്കൊണ്ട് ദൈവം ഒരു ജീവനുള്ള പുതുവഴി തുറന്നു. എന്നാൽ ഒരു മനുഷ്യൻ അത് കണ്ടിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ, ന്യായപ്രമാണത്തിൽ നിന്നും കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ, കൽപ്പനകളുടെ എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് പാലിക്കാൻ കഴിയാതെ വരുന്ന ഒരു വ്യക്തി കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ, റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്നെ ഇതിൽ നിന്ന് ആര് രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ മൂടുപടം നീങ്ങിപ്പോവുകയാണ്, അല്ലെങ്കിൽ അവന് ഹൃദയ പരിച്ഛേദന വരികയാണ്. റോമാലേഖനത്തിലും കൊലോസ്യലേഖനത്തിലും പറഞ്ഞിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനാൽ ജഡശരീരം മുരിഞ്ഞു കളയപ്പെടുകയാണ്, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയാണ്, അവന്റെ ഹൃദയ പരിച്ഛേദന വരികയാണ്. അപ്പോഴേക്കും അവിടെ പറയാണ് കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് ദേർ ഇസ് ലിബർട്ടി. ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളുടെ അണ്ടറിൽ നിന്നും ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്, ദൈവമായിട്ട് ഒരാത്മാവായി തീരുകയാണ്, അവൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുകയാണ്. അവിടെ പ്രതിക്കുകയാണ്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിഭയായി രൂപമാറ്റപ്പെടും. അതായത് നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്ന് കർത്താവിനുള്ള കൂട്ടായ്മയിലേക്ക് വരും. ഇതാണ് യഥാർത്ഥത്തിലുള്ള തേജസ്സുള്ള സുവിശേഷം. ഈ സുവിശേഷം പിശാച് ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ മുമ്പിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. അത് ഈ ലോകത്തിന്റെ ദൈവം ന്യായപ്രമാണ പ്രസംഗങ്ങളിൽ കൂടിയാണ് പലതും മറച്ചു വെച്ചിരിക്കുന്നത്. കൽപ്പനകളുടെ എക്സ്റ്റേണൽ ഹോൾഡ്നെസ് പ്രസംഗിക്കുന്നതിൽ കൂടി, ജഡത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ, പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നതിലൂടെ, വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നതിൽ കൂടി ഈ ലോകത്തിന്റെ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന സുവിശേഷം ഇതാണ്. എന്നാൽ പുതിയ ഉടമ്പടിയുടെ സുവിശേഷം ഇതാണ്, ഒരുവൻ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ അവന്റെ ഹൃദയത്തിന് ചേഞ്ച് വരുന്നു, അതോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലേക്ക് വരുന്നു, പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ ഓരോ സത്യത്തിലേക്കും വഴി നടത്തുന്നു. നമുക്ക് എബ്രായ ലേഖനത്തേക്ക് തിരിച്ചുവരാം. എബ്രായ ലേഖനം 10-ാമത്തെ പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി, പ്രതിഷ്ഠിച്ച എന്ന് പറഞ്ഞാൽ ഇനാഗ്രേറ്റ് ചെയ്ത ജീവനുള്ള പുതുവഴിയായി, യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ കടക്കുകയാണ്. യേശുക്രിസ്തു കടന്നുപോയ അതേ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് ജീവനുള്ള പുതുവഴി തുറക്കുകയാണ്. തന്റെ രക്തത്തിൽ കൂടി വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ദൈവം, അത് ആ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനമാണ് 9-ാമത്തെ അധ്യായത്തിൽ അടഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. ആ തിരശ്ശീല നിന്നിരുന്നത് പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുകയാണ് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ സാക്ഷീകരിക്കുകയാണ് തിരശ്ശീല കീറിക്കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടു എന്നുള്ളത്. യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തിക്കൊണ്ട്, ദേവാലയ തിരശ്ശീല ദൈവം ചിന്തിക്കൊണ്ട്, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തുറന്നുകൊണ്ട് തന്റെ രക്തത്തിൽ താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന ധൈര്യം. അവിടെ പറയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരുവൻ ധൈര്യത്തോടെ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃപാസനത്തിലേക്ക് നമുക്ക് ധൈര്യത്തോടെ എടുത്തു വരാം. എന്താണ് ധൈര്യം? നമ്മുടെ വിശുദ്ധിയുടെ ധൈര്യമല്ല, നമ്മുടെ എക്സ്റ്റേണൽ ഹോളിനെസിന്റെ ധൈര്യമല്ല, യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു എന്നുള്ളതിന്റെ ധൈര്യം. അതാണ് 10:1-18 വാക്യങ്ങൾ പറഞ്ഞത്. ആ ധൈര്യത്തോടുകൂടി ഒരുവന് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന ധൈര്യവും, ദേവാലയത്തിൽ നമുക്കൊരു പുരോഹിതനും ഉണ്ട്, നമ്മുടെ നമുക്ക് വേണ്ടി മധ്യസ്ഥത കണ്ടിന്യൂസ് ആയിട്ട് വഹിക്കാനായിട്ട് ദേവാലയത്തിൽ ഒരു പുരോഹിതനും ഉള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ദുർമനസാക്ഷി നീങ്ങുമാറ്, നമ്മളെ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി. അതാണ് ഒരു മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിക്ക് അടുക്കാനായിട്ട് തടസ്സപ്പെടുന്നത്. അതുകൊണ്ടാണ് എബ്രായലേഖനം പറഞ്ഞിരിക്കുന്നത് അവരുടെ മനസാക്ഷി പൂർണ്ണ സമാധാനം വരുത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അവിടെ താഴേക്ക് 14-ാമത്തെ വ്യക്തത്തിൽ പറഞ്ഞത് ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ അത്രയധികം ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞവർ ഇവിടെയും പറയുകയാണ്. നിങ്ങളുടെ ഗിൽറ്റി കോൺഷ്യസ്, പിശാച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ഓർമ്മകൾ, ഇതിനെ മാറ്റാനായിട്ട് യേശു ക്രിസ്തുവിന്റെ രക്തമാണ് ഉള്ളത്. നാം ദുർമനസാക്ഷി നീങ്ങുമാർ, ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെട്ടവരായി, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടടുത്തിരിക്കുക. ഇവിടെ പറയുകയാണ് വിത്ത് എ ക്ലിയർ കോൺഷ്യസ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. വി ഡ്രോ നിയർ വിത്ത് എ സിൻസിയർ ഹാർട്ട് ഓർ ഇൻ ഫുൾ അൻഷുറൻസ് ഓഫ് ഫെയ്ത്ത്. ഒരു സിൻസിയറായിട്ടുള്ള ഹാർട്ടോടുകൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ടല്ല, മൂടുപടം ഇട്ടുകൊണ്ട്, പരീശന്റെ കൂട്ട്, പുറമേയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങളുണ്ട് മനുഷ്യനെ കളിപ്പിച്ചുകൊണ്ടല്ല, ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നഗ്നവും മലർന്നുമായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ജീവിച്ചുകൊണ്ട് യഥാർത്ഥ മനസാക്ഷിയോട്, നിർമ്മല മനസാക്ഷിയോടുകൂടി, അവിടെ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ ഹൃദയ പരമാർത്ഥ ഹൃദയത്തോടുകൂടി നിർമ്മല മനസാക്ഷി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ലഭിക്കുന്നതാണെങ്കിൽ പരമാർത്ഥ ഹൃദയം നമ്മൾ ഹോണസ്റ്റായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നതാണ്. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ യേശുക്രിസ്തു രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോടെ ചെല്ലാം, ധൈര്യത്തോടെ നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാനാണ് അവർ ഇരിക്കുന്നത്. എന്നിട്ടാണ് പ്രത്യാശയുടെ സ്വീകാര്യ മുറുകെ പിടിച്ചുകൊള്ളുക വാഗ്ദത്തം ചെയ്യുന്ന മുറുകൾ. നമ്മൾക്ക് ഈ അഷ്വറൻസ് മുറുകെ പിടിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എബ്രായലിനെ പറയുകയാണ്, ഇതൊക്കെ ദൈവം ചെയ്തുകൊണ്ട് നമുക്ക് വി ക്യാൻ ഹോൾഡ് ഓൺ. ആ ഫെയ്ത്ത് നമുക്ക് ഉറപ്പിച്ചില്ല, ഈ വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് ദൈവസേനയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ളൂ, വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയത്തുള്ളൂ. ഇനി ഇതെല്ലാം ചെയ്തിട്ട് ഇതിൽ നിന്ന് പിന്മാറിപ്പോകുന്നവർക്കുള്ള കോൺസിക്വൻസ് വീണ്ടും പറയുകയാണ്, ചിലർ ചെയ്യുന്ന പോലെ ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നവരാണ്. സഭായോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മീറ്റിംഗ് എന്നുള്ളതല്ല ഇവിടെ സഭായോഗങ്ങൾ, അസംബ്ലിംഗ് ടുഗദർ. അസംബ്ലിംഗ് ടുഗദർ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, സഭാ ഹാളുകളൊക്കെ അടച്ചു. സഭാ ഹാളുകളിൽ കൂടുന്നത് മാത്രമല്ല സഭായോഗം, സഭായോഗം എന്ന് പറയുന്നത് വിശ്വാസികളുടെ അസംബ്ലിംഗ് ആണ്. അത് അന്യോന്യം പ്രബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും അന്യോന്യം ഉത്സാഹം വർദ്ധിപ്പിക്കാൻ, ചിലർക്കിത് വിഷയമല്ല, ചിലർ ഇതിനായിട്ട് തയ്യാറല്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കവനന്റ് എന്താണെന്ന് അറിയാത്തവരാണ്. അവർക്ക് ദൈവവചനത്തിന്റെ ആഴമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് താല്പര്യമില്ല. അതേസമയം ഭൗതിക നന്മകളുടെ പ്രസംഗം എന്തെങ്കിലും കിട്ടുകഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കൂടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ദൈവവചനം കേൾക്കാൻ വേണ്ടി, യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടി, അന്യോന്യം പ്രബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അടുത്തു വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ചിലർ ചെയ്യുന്ന പോലെ ചിലർ, അതായത് അന്നും ചെയ്യുന്നു ഇന്നും ചെയ്യുന്നു, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം ശ്രമിച്ചു കൊണ്ടുപോയി. അന്യോന്യം പ്രബോധിപ്പിക്കുക, അന്യോന്യം ഉത്സാഹം വർദ്ധിക്കുക. കാരണം എന്താണ്? യേശു ക്രിസ്തു ഈ ചെയ്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതുകൊണ്ട്. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്നതോറും, കർത്താവിന്റെ വരവ് അടുക്കും തോറും ഇത് കൂടുതൽ കൂടുതൽ ചെയ്യണം. ഇപ്പൊ കർത്താവിന്റെ നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ നാൾ അടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ 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 ചെയ്യേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയണം, ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഇത്രത്തോളം ദൈവം ചെയ്തിട്ടും ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചതിന്റെ ശേഷം, എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരിജ്ഞാന പൂർത്തിയിലേക്ക് വളരാനായിട്ട് ശ്രമിക്കാതെ ഈ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷവും നാം മനഃപൂർവ്വം പാപം ചെയ്ത, ഇപ്പം മനഃപൂർവ്വം പാപം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പാപമല്ല, ഈ ദൈവപുത്രനെ റിജക്റ്റ് ചെയ്യുന്ന അവിശ്വാസം എന്ന പാപമാണ്. അതാണ് ഈ കോണ്ടക്സ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തിട്ട് നാം മനഃപൂർവ്വമായി കർത്താവിൻ്റെ അടുത്ത് റിജക്റ്റ് ചെയ്യണം. ഒരു റിബല്യസ് ഹാർട്ടോടുകൂടി, പിറുവിറുപ്പോടുകൂടി ദൈവത്തോട് റിബല്യസ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ, മനഃപൂർവ്വമായി നാം പാപം ചെയ്യുകയാണെങ്കിൽ, ഇനി പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പഴയ നിയമങ്ങൾ കഴിഞ്ഞു, യേശുക്രിസ്തുവിന്റെ ശരീരയാഗവും കഴിഞ്ഞു. ഇനി അതിനെയും ഒരു വ്യക്തി റിബല്യ ചെയ്ത് റിജക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, മനഃപൂർവ്വമായി പാപത്തിൽ തുടരുന്ന വ്യക്തി അവിടെ പറഞ്ഞിരിക്കുകയാണ്, പാപങ്ങൾക്ക് വേണ്ടി ഇനി യാതൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനായിട്ടുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നു. എന്നാൽ മോശയുടെ ന്യായപ്രമാണം റിജക്റ്റ് ചെയ്യുന്നവർക്ക് കരുണയൊന്നും ലഭിച്ചില്ല. അതായത് ദൈവത്തിന് റിജക്റ്റ് ചെയ്യുന്നവർക്ക് കരുണ ലഭിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുന്നവനാണ് കരുണയുള്ളത്. ധൈര്യപൂർവ്വം കൃപാസനത്തിലേക്ക് കരുണയ്ക്ക് വേണ്ടി ചെല്ലുന്നവനാണ് കരുണയുള്ളത്. എന്നാൽ ദൈവപുത്രനെ റിജക്റ്റ് ചെയ്യുന്നവന്, ന്യായപ്രമാണം റിജക്റ്റ് ചെയ്യുന്നവന് കരുണ കൂടാതെ ശിക്ഷാവിധി പ്രാപിച്ചുവെങ്കിൽ, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പ്രാപ്തനാകുമെന്ന് വിചാരിച്ചുകൊള്ളൂ. അതിന് കൂടുതൽ ബെറ്റർ പ്രോമിസ് മാത്രമല്ല, ഈ ബെറ്റർ പ്രോമിസിനെ റിജക്റ്റ് ചെയ്യുന്നവർക്ക് ബെറ്ററല്ല കഠിനമേറിയ ശിക്ഷയാണ് അവിടെ ദൈവം വെച്ചിരിക്കുന്നത്. അവർക്ക് വീണ്ടും കരുണ കൊടുക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, കഠിനമേറിയ ശിക്ഷ പ്രാപ്തി. എന്തിനുകൊണ്ടാണ്? ദൈവപുത്രനെ ചവിട്ടിക്കളയാണ്. ഈ കർത്താവ് ചെയ്ത നന്മകളെ മനസ്സിലാക്കാതെ അതിനെ റിജക്റ്റ് ചെയ്യുകയാണ്. ഇത് പാപം കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. റിബല്യസ് ഹാർട്ടോടുകൂടി മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ പറ്റി പറയാണ്, അവർ ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവരാണ്. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെ മലിനമെന്ന് പറയുകയാണ്. അവർ പറയുകയാണ്, ഇതൊന്നും വലിയ വിലയുള്ളതൊന്നുമല്ല, ഭൗതിക നന്മകൾ കിട്ടാണ് വലുത്. ഈ ദൈവം തന്ന ആത്മീയനമുള്ളൊന്നും എനിക്ക് വല്ലതും പറയുന്നത്, ദൈവം എനിക്ക് അത് ചെയ്തില്ല, എനിക്ക് ഇത് ചെയ്തില്ല, എനിക്ക് ശമ്പളം കൂട്ടിയിരുന്നില്ല, എന്റെ ജോലിയിൽ പ്രശ്നമുണ്ട്, അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്. ഇവർ പറയുന്നത് ദൈവം ചെയ്ത നിയമരക്തത്തെ പറ്റി അവർക്ക് വിലയില്ല. ദൈവം ഒരു ഉടമ്പടിയുടെ രക്തം ചെയ്തിച്ചു, ഒരു ഉടമ്പടി ചെയ്തു, അതിനെപ്പറ്റി അവർക്ക് വിലയില്ല. അവർ ബോധേടല്ല. അങ്ങനെ അവർ പറയുന്നത്, അവർ ദൈവം നിയമരക്തത്തെ മലിനമെന്നിടുകയാണ്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയാണ്. യേശാവ് പുറംകാലുകൊണ്ട് വാഗ്ദത്തം ചവിട്ടിക്കളഞ്ഞതുപോലെ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനമെന്നിടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവരാണ്. അവരെപ്പറ്റി പറയുകയാണ്, അവർക്ക് കഠിനമേറിയ ശിക്ഷയുണ്ട്. ഇത് ദൈവാനത്തിലെ ക്ലിയർ വാക്കുകളാണ്. ഇത് എബ്രായ ലേഖന കർത്താവ് തുടർച്ചയായി പറയുകയാണ് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എബ്രായ ലേഖന 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, അങ്ങനെയുള്ളവരെ മാനസാന്തരത്തിലേക്ക് പിന്നെയും പുതുക്കുവാൻ കഴിയുന്നതല്ല. അവർ എത്രമേറിയ കഠിനമേറിയ ശിക്ഷയ്ക്ക് പ്രാപ്തനാകുമെന്ന് വിചാരിച്ചുള്ളൂ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്യുന്നവനെ നാം അറിയുന്നുവല്ലോ. എന്നിട്ട് പറയുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എന്നാൽ ഇതൊരു വാണിംഗ് ആണ്, ഭയപ്പെടാനുള്ള വാണിംഗ് ആണ്. ധൈര്യപൂർവ്വം കൃപാസനത്തിനോട് അടുത്തെല്ലാം പറയുന്ന പോലെ തന്നെ ഭയപ്പെടാൻ വേണ്ടി പറയുകയാണ്. ഈ വാഗ്ദത്തങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്, ദൈവത്തിന്റെ നിയമരക്തം നിലനിൽക്കുന്നതുകൊണ്ട്, കൃപയുടെ ആത്മാവിനെ കർത്താവ് വന്നതുകൊണ്ട്, ദൈവത്തിന് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, ഇതിനെയൊക്കെ റിജക്ട് ചെയ്യുന്ന വ്യക്തിയെ ദൈവം വെറുതെ വിടും എന്ന് വിചാരിക്കേണ്ട. ദൈവം തന്റെ ജനത്തെ ശിക്ഷ വിധിക്കും. ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് വലിയ ഭയങ്കരമാണ്. ഇറ്റ്സ് എ വാണിംഗ്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ പറയുന്ന കാര്യമാണ്. ഭയപ്പെടാന്ന് വാക്യം തന്നെ അവിടെ പറയുന്നത്, ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ടെറിഫൈയിങ് ടു ഫോൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ലിവിംഗ് ഗോഡ്. ഇതിൽ ടെറിഫൈയിങ് ഒരു വാക്കും അതിന്റെ കൂടെ പറയുകയാണ്, വാണിംഗ് ആയിട്ട് തന്നെ. എന്നിട്ട് പറയണം, എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായും ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടുകാളികളായും തീർന്ന് ഇങ്ങനെ വലിയ കഷ്ടങ്ങളാൽ പോരാട്ടം കഴിച്ച് നിങ്ങളുടെ പൂർവ്വകാലം ഓർത്തു വരും. എന്നിട്ട് എബ്രായേലിനെ വിശ്വാസികളെടുത്ത് പറയണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എബ്രായേലിലെ വിശ്വാസികൾ ദേവാലയം നഷ്ടപ്പെട്ടു, പുരോഹിതനില്ല, ദേവാലയമില്ല, ഭവനങ്ങളിൽ കൂടി വരുന്ന ചെറിയ കൂട്ടമാണ്, നിന്ദകളാണ്, കൂത്തുകാഴ്ചകളാണ്, പരിഹാസമാണ്. അവർക്ക് വലിയ പുരോഹിതനില്ല, ദേവാലയമില്ല, സെൻട്രൽ പാസ്റ്ററോ ഡിസ്ട്രിക്ട് പാസ്റ്ററോ വലിയ 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 ആഡംബരങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ലാത്ത റിജക്റ്റഡ് ആയിട്ടുള്ള റിപ്രോച്ച്ഡ് പീപ്പിളാണ്. താഴേക്ക് വരുമ്പോൾ അത് വീണ്ടും പറയുന്നുണ്ട്, അവരുടെ പാളയത്തിന്റെ പുറത്ത് കർത്താവിന് നിന്ന ചുമന്നുകൊണ്ട് പോയിരിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണ്. അവർക്ക് പറയാണ്, നിങ്ങൾ ഇതൊക്കെയാണെങ്കിൽ അവർക്ക് കുറെ ഫിസിക്കൽ നന്മകളൊന്നും അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവർക്ക് കിട്ടിയ സ്പിരിച്വൽ റിച്ചസിനെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ കഷ്ടങ്ങളിൽ വളരെ പോരാട്ടം കഴിച്ചവരാണ്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരുടെ കൂട്ടാളികളാണ്, നിന്നകളും പീഡകളും കൂത്തുകാഴ്ചകളും അനുഭവിച്ചതാണ്, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ ഉപയോഗിച്ചു. അന്നേരം ഇവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടവരാണ്. ഇവർക്ക് കൂടുതൽ സമ്പത്ത് ഭൂമിയിൽ കൊടുക്കുമെന്നൊന്നും ഇവിടെ പറയുന്നില്ല. അതൊന്നും പറയുന്നതിന് പകരം പറയാണ്, ഇവർക്ക് സ്വർഗത്തിൽ നിങ്ങൾക്ക് സമ്പത്തുണ്ട്, സ്പിരിച്വൽ റിച്ചസ് ഉണ്ട്. ഭൗതികമായ റിച്ചസ് നഷ്ടപ്പെട്ടെങ്കിലും ഇവിടുത്തെ പറയാണ്, നിങ്ങളുടെ സ്പിരിച്വൽ റിച്ചസ് എന്താണെന്ന് മനസ്സിലാക്കുക. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന സമ്പത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള, മഹാപ്രതിഫലം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ലഭിക്കുന്ന പ്രതിഫലമല്ല, സ്വർഗത്തിലെ പ്രതിഫലമാണ്, സ്പിരിച്വലായിട്ടുള്ള പ്രതിഫലമാണ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെടുത്തരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. എന്നിട്ട് പറയാണ്, ഇത് സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ ദൈവേഷ്ടം ചെയ്തുകൊണ്ട് വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥമുള്ള പ്രതിഫലം സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിലെ നഷ്ടങ്ങൾ സാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുന്നില്ല. കർത്താവ് വരാൻ സമയമായി, കർത്താവിന് നാളെ അടുത്തിരിക്കുന്നു. അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇവിടെ പറയുകയാണ്, ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. എബ്രായലേഖനം അതിൻ്റെ 11 പറഞ്ഞാണ്, വിശ്വാസത്തിന് കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ അവിശ്വാസത്താൽ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിനവനിൽ പ്രസാദമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐ എം നോട്ട് പ്ലീസ്ഡ് വിത്ത് ഹിം. എന്നിട്ട് നാം എന്നാൽ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലെത്തുകയാണ്. പിന്നീട് വിശ്വസിച്ച് മുമ്പോട്ട് പോയി യഥാർത്ഥമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം കാത്തിരുന്ന വിശുദ്ധന്മാരെ പറ്റിയാണ് അടുത്ത അധ്യായത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിഫൈ ചെയ്യാം.